ആകാശവാണി നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഫിജി, ന്യൂസിലന്റ്, തിമോർ ലെസ്തെ രാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. പ്രകൃതിദത്ത കൃഷിരീതിക്ക് പ്രാധാന്യം നൽകണമെന്ന് രാജ്യത്തെ കർഷകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത്യുൽപാദന ശേഷിയുള്ള 109 വിള ഇനങ്ങൾ പ്രധാനമന്ത്രി പുറത്തിറക്കി. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് കൊടിയിറക്കം. സമാപന ചടങ്ങ് ഇന്ന് അർദ്ധരാത്രി. പി ആർ ശ്രീജേഷും മനുഭാകറും ഇന്ത്യൻ പതാകയേന്തും. ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള സഹകരണം പാരമ്പര്യ വിഷയങ്ങൾക്കപ്പുറം വിവിധ തലങ്ങളിലേക്ക് വ്യാപിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി കേന്ദ്രവും സംസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. കേരളത്തിൽ നെല്ല് സംഭരണത്തിന് 50 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകുന്നേരം ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഫിജി, ന്യൂസിലന്റ്, തിമോർ ലെസ്തെ എന്നീ രാജ്യങ്ങളിലായിരുന്നു രാഷ്ട്രപതിയുടെ സന്ദർശനം. സന്ദർശനവേളയിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പുറമെ സുപ്രധാന ധാരണാപത്രങ്ങളിലും ഉഭയകക്ഷി കരാറുകളിലും ഒപ്പുവച്ചു. ഇന്ത്യൻ പ്രവാസികളുമായുള്ള പ്രത്യേക ഇടപെടൽ സന്ദർശനത്തിൽ ശ്രദ്ധേയമായി. പ്രകൃതിദത്ത കൃഷിരീതിക്ക് പ്രാധാന്യം നൽകണമെന്ന് രാജ്യത്തെ കർഷകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ 109 കാർഷിക വിളയിനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. രാജ്യത്തെ കർഷകരെ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കാലാവസ്ഥയ്ക്ക് അനുകൂലമായതും അത്യുൽപാദന ശേഷിയുമുള്ള വിളയിനങ്ങൾ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു റിപ്പോർട്ട്.
34 വയൽവിളകളും 27 പഴം പച്ചക്കറി വിളകളും ഉൾപ്പെടെ അത്യുൽപാദന ശേഷിയുള്ള വ്യത്യസ്ത വിത്തിനങ്ങളാണ് പ്രധാനമന്ത്രി ഇന്ന് പുറത്തിറക്കിയത്. കർഷകരുമായും ശാസ്ത്രജ്ഞരുമായും സംവദിച്ച പ്രധാനമന്ത്രി പുതിയ വിള ഇനങ്ങളുടെ പ്രാധാന്യം ചർച്ച ചെയ്യുകയും കാർഷിക മേഖലയിലെ മൂല്യവർദ്ധനവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുകയും ചെയ്തു. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രകൃതിദത്ത കൃഷിയുടെ നേട്ടങ്ങളെക്കുറിച്ചും ജൈവകൃഷിയിലുള്ള വർദ്ധിച്ചുവരുന്ന വിശ്വാസത്തെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. ഓരോ മാസവും വികസിപ്പിച്ചെടുക്കുന്ന പുതിയ ഇനങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ കർഷകരെ മുൻകൂട്ടി അറിയിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും ചിലവ് കുറയ്ക്കാനും പുതിയ വിളകൾ സഹായിക്കുമെന്നും കർഷകർക്ക് ഇന്ന് ചരിത്രപരമായ ദിവസമാണെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് കൊടിയിറക്കം. സമാപന ചടങ്ങ് ഇന്ന് അർദ്ധരാത്രി നടക്കും. പ്രമുഖ അഭിനേതാക്കളുടെയും കലാകാരന്മാരുടെയും നിരവധി കലാപ്രകടനങ്ങൾ ഉൾപ്പെടുന്ന സമാപന ചടങ്ങിന് റെക്കോർഡ്സ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. സമാപന ചടങ്ങിനൊടുവിൽ 2028 അടുത്ത ഒളിമ്പിക്സിന് വേദിയാവുന്ന ലോസ് ഏഞ്ചൽസ് പ്രതിനിധികൾക്ക് ഒളിമ്പിക് പതാക കൈമാറും. 33ാമത് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ പി ആർ ശ്രീജേഷും മനുഭാക്കറും ഇന്ത്യൻ പതാകയേന്തും. മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന്റെ വിരമിക്കലിന് കൂടി പാരീസ് ഒളിമ്പിക്സ് വേദിയായി. വനിതകളുടെ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിന്റെ ഫൈനലിന് തൊട്ടുമുമ്പുള്ള അയോഗ്യത പാരീസിൽ ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നിലയിൽ 91 മെഡലുകളുമായി ചൈനയാണ് ഒന്നാമത്. 40 സ്വർണവും 27 വെള്ളിയും 24 വെങ്കലവുമാണ് ചൈന നേടിയത്. 38 സ്വർണം നേടിയ അമേരിക്ക രണ്ടാമതും 20 സ്വർണം നേടിയ ജപ്പാൻ മൂന്നാമതുമാണ്. ഇന്ത്യ മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്താണ്. 1 വെള്ളിയും 5 വെങ്കലവുമാണ് ഇന്ത്യയുടെ നേട്ടം. ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനുഭാക്കറാണ്. ഷൂട്ടിംഗിൽ വെങ്കലം നേടിയ മനുഭാക്കർ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ഇനത്തിൽ സരബ്ജ്യോത് സിംഗിനൊപ്പം വെങ്കലവും സ്വന്തമാക്കി. ഇതോടെ ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ എന്ന റെക്കോർഡും മനുവിന് സ്വന്തമായി. ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള സഹകരണം പാരമ്പര്യ വിഷയങ്ങൾക്കപ്പുറം വിവിധ തലങ്ങളിലേക്ക് വ്യാപിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളികളിൽ ഒരാളാണ് മാൽദീവ്സ്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ മെച്ചപ്പെട്ട ജീവിതത്തിനായി സഹകരണം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അഡു നഗരത്തിന്റെ പുനരുദ്ധാരണ പദ്ധതിയും തീരസംരക്ഷണ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. പ്രദേശത്തെ തൊഴിൽ, വ്യാപാരം തുടങ്ങിയവയുടെ വളർച്ചയ്ക്ക് ഈ പദ്ധതികൾ സഹായകമാകുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. രാജ്യമെമ്പാടുമുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി കേന്ദ്രവും സംസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. സംസ്ഥാനങ്ങളിലെ വനിതാ ശിശു വികസന മന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മന്ത്രാലയം നടപ്പാക്കുന്ന പോഷൻ 2.0, വാത്സല്യ, ശക്തി തുടങ്ങിയ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി യോഗത്തിൽ ഊന്നൽ നൽകി.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
മുൻ വിദേശകാര്യമന്ത്രി നട്വർ സിംഗിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. നയതന്ത്ര ലോകത്തിനും വിദേശനയത്തിനും അദ്ദേഹം നൽകിയ സമ്പന്നമായ സംഭാവനകളെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ നെല്ല് സംഭരണത്തിന് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 50 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ 207 കോടി രൂപ കുടിശ്ശിക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലെ സീസണിലെ നെല്ലിന്റെ വില കർഷകർക്ക് വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചത്. നെല്ല് ഏറ്റെടുത്താൽ ഉടൻ കർഷകന് വില ലഭിക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകി. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നിറപുത്തരി പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. നാളെ പുലർച്ചെ 5:45 6:30 ഇടയിലാണ് നിറപുത്തരി പൂജകൾ നടക്കുക. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 അടയ്ക്കുന്ന ക്ഷേത്ര നട ചിങ്ങമാസ പൂജയ്ക്കായി വീണ്ടും ഈ മാസം 16 തുറക്കും. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളെ ഇടക്കാല ഗവൺമെന്റ് തലവൻ മുഹമ്മദ് യൂനൂസ് അപലപിച്ചു. വംശം, മതം, മറ്റു വിവേചനപരമായ കാരണങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള അക്രമങ്ങളെ അപലപിക്കുന്നതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വക്താവും അറിയിച്ചു. 10% പാർലമെന്ററി സീറ്റ് സംവരണം, ന്യൂനപക്ഷ സംവരണ നിയമം പാസാക്കൽ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ധാക്കയിലും ചാറ്റോഗ്രാമിലും തുടർച്ചയായ 2 ദിവസവും ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ വൻ പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചു. അമേരിക്കയ്ക്കെതിരെ ആരോപണവുമായി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ബംഗാൾ ഉൾക്കടലിലെ സെയിന്റ് മാർട്ടിൻ ദ്വീപിന്റെ അധികാരം അമേരിക്കയ്ക്ക് നൽകിയിരുന്നെങ്കിൽ തനിക്ക് ഭരണം നഷ്ടമാകില്ലായിരുന്നുവെന്ന് അവർ വ്യക്തമാക്കി. സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക ഗൂഢാലോചന നടത്തി. കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനാണ് രാജ്യം വിട്ടത്. എത്രയും വേഗം തിരിച്ച് ബംഗ്ലാദേശിൽ എത്തുമെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ മുണ്ടക്കയിൽ ഇന്നത്തെ ജനകീയ തെരച്ചിൽ അവസാനിപ്പിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തിരച്ചിലിൽ ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പ്രകൃതി ദുരന്തം സംഭവിച്ച മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് നാളെ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടിനായി സമഗ്രമായ പുനരധിവാസം ആസൂത്രണം ചെയ്യുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഉരുൾപൊട്ടലിലെ കൃത്യമായ നാശനഷ്ടം, വാസയോഗ്യമല്ലാത്ത വീടുകൾ തുടങ്ങിയവ സംബന്ധിച്ച കണക്ക് ഈ മാസം 17 മുൻപ് നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും ശ്രീ മുഹമ്മദ് റിയാസ് അറിയിച്ചു. പഞ്ചാബിൽ ശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഹോഷിയാർപൂർ ജില്ലയിൽ മഴവെള്ളത്തിൽ ഒരു വാഹനം ഒലിച്ചുപോയി. വാഹനത്തിലുണ്ടായിരുന്ന 10 പേർ മരിച്ചു. ഒരാളെ രക്ഷപ്പെടുത്തി. ഇന്ത്യ പാക് അതിർത്തിയിലെ 7 ഗ്രാമങ്ങളിലേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയെ തുടർന്ന് ചാർധാം തീർത്ഥാടന പാതയിൽ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. യമുനോത്രി, ബദരീനാഥ് ദേശീയപാതകളിലെയും ഗതാഗതം തടസ്സപ്പെട്ടു. അതേസമയം ചമോലി, ബാഗേശ്വർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയുടെ ദക്ഷിണ മേഖല ജില്ലാതല ശേഷി വികസന ശില്പശാല ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളെ ഉൾപ്പെടുത്തിയാണ് പരിപാടി. വ്യവസായമന്ത്രി P രാജീവ്, ജില്ലാ കളക്ടർമാർ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. ഫിജി, ന്യൂസിലന്റ്, തിമോർലെസ്തെ രാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. പ്രകൃതിദത്ത കൃഷിരീതിക്ക് പ്രാധാന്യം നൽകണമെന്ന് രാജ്യത്തെ കർഷകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത്യുൽപാദനശേഷിയുള്ള 109 വിളയിനങ്ങൾ പ്രധാനമന്ത്രി പുറത്തിറക്കി. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് കൊടിയിറക്കം. സമാപന ചടങ്ങ് ഇന്ന് അർദ്ധരാത്രി. PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തും. ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള സഹകരണം പാരമ്പര്യ വിഷയങ്ങൾക്കപ്പുറം വിവിധ തലങ്ങളിലേക്ക് വ്യാപിച്ചതായി വിദേശകാര്യമന്ത്രി SJ ശങ്കർ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി കേന്ദ്രവും സംസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. കേരളത്തിൽ നെല്ല് സംഭരണത്തിന് 50 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം 8:35.